ചിന്തയ്ക്കായി ഒരു വചനം വായിക്കുന്നു. 1 പത്രോസ് 5:7. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 5:7.
അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളു.
ഏത് മനുഷ്യന്റെയും ഒരു ബേസിക് സ്ട്രഗിളാണ് അവന്റെ ചിന്ത ആകുലങ്ങൾ, അവന്റെ ചിന്തയിൽ അവനെ ആകുലനാക്കുന്നത്, പ്രയാസപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, അവൻ യേശു കർത്താവ് നമുക്കായി കരുതുന്നതുകൊണ്ട് നമ്മുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. കാസ്റ്റ് ഓൾ യുവർ ആങ്സൈറ്റീസ് അപ്പോൺ ജീസസ് ബിക്കോസ് ഹി കെയർസ് ഫോർ യു. ചിന്താകുലത്തിന് ദൈവവചനം, ദൈവം നമ്മളോട് പറയുന്നത് പുട്ട് ഇറ്റ് ഓൺ ജീസസ്, കർത്താവിന്റെ മേൽ അതിനെ കർത്താവിന്റെ കയ്യിൽ പൂർണ്ണമായി കൊടുക്കുക. ഒരു ദൈവ ഭക്തന്റെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥ, കാരണം നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ ചിന്താകുലങ്ങൾ ഉള്ളവർ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്തിൽ ആകുലപ്പെടുവാൻ അനവധി കാര്യങ്ങൾ ദിനംതോറും വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവ പൈതലിന്റെ റെസ്റ്റ് അവനിൽ തന്നെ കണ്ടെത്തിയ ഒരു വഴികളൊന്നുമല്ല. ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, അത് യേശു കർത്താവിന്റെ മേൽ നിങ്ങൾ ഇടണം. അതിന് എന്താണ് യോഗ്യത, എന്താണ് വഴി ഒക്കെ പറയുമ്പോൾ ഈ വചനത്തെ അതുപോലെ വിശ്വസിച്ച് ഒരു ശിശുവിനെ പോലെ കൈക്കൊള്ളുന്നവർക്കാണ് ദൈവരാജ്യത്തിന്റെ ഈ അനുഭവത്തിലേക്ക്, ചിന്താകുലമില്ലാത്ത ഒരു ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകാൻ കഴിയുന്നത്. ഒരു ശിശുവിനെ പോലെ ഈ വചനത്തെ ഏറ്റെടുക്കുന്നവർ, എനിക്ക് പറ്റത്തില്ല കർത്താവേ നീ എടുക്കണം എന്ന് ആർ യേശുവിന്റെ അടുക്കൽ ചെന്ന് പറയുന്നുവോ അവരുടെ ചിന്താകുലങ്ങളെ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുവാൻ നമ്മുടെ കർത്താവ് മനസ്സുള്ളവനാണ്, അവന് ശക്തിയുള്ളവനാണ്. വേറൊരു വചനം എഫേഷ്യ ലേഖനത്തിന്റെ 6:10.
ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ.
ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. ഒരു ഭക്തന്റെ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ബലമില്ലായ്മയാണ്. ചിന്താകുലങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അവൻ ഒരു മനുഷ്യൻ കടന്നു പോകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ബലമില്ലാത്ത അവസ്ഥ. കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ പോകുമ്പോൾ ബലമില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒടുവിൽ ഫൈനലി കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഈ രണ്ട് കാര്യങ്ങളിൽ, നമ്മുടെ ചിന്താകുലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും നമ്മുടെ ബലമില്ലായ്മയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നത് കർത്താവിലാണ് ശക്തിപ്പെടേണ്ടത്. ഈ ഒരു അവസ്ഥ ദൈവം നമ്മുടെ ജീവിതത്തിൽ കടന്നുപോകാൻ അനുവദിക്കുന്നത് എല്ലാ ദൈവമക്കൾക്കും ഫേസ് ചെയ്യേണ്ട, അഭിമുഖീകരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് ദൈവവചനം പറയുന്നുണ്ട്. നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. പ്രാരംഭമായിട്ട് ദൈവവചനം ഈ കാര്യം പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ ചിന്താകുലങ്ങളെ എടുത്തു മാറ്റി, നിങ്ങളുടെ ബലമില്ലായ്മയെ എടുത്തു മാറ്റി ബലം നൽകിയ ശേഷം ദൈവം ചില കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നുണ്ട്. നമുക്ക് ആദ്യമേ ചിന്തിച്ച വചനത്തിന്റെ താഴെയുള്ള വചനം 1 പത്രോസിന്റെ 5:8-9 വായിക്കാം.
ഉണർന്നിരുപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്തു നിൽപ്പിൻ.
എഫേഷ്യ ലേഖനത്തിന്റെ 6:11-14 വചനങ്ങൾ.
പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളു. നിങ്ങളുടെ അരയ്ക്ക്
അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായ ചില കാര്യങ്ങൾ ദൈവം സെറ്റിൽ ചെയ്ത ശേഷം ദൈവം നമ്മളോട് പറയുകയാണ്. പത്രോസ് ലേഖനത്തിൽ നാം വായിച്ചു, നമുക്കൊരു പ്രതിയോഗിയുണ്ട്, ഒരു അഡ്വേഴ്സറി. നമ്മുടെ നന്മ ആഗ്രഹിക്കാത്ത, നമ്മുടെ തിന്മ മാത്രം ചിന്തിക്കുന്ന ഒരു അഡ്വേഴ്സറി ഉണ്ട്. ദൈവവചനം പിശാച് എന്ന് വിളിക്കുന്നു, സാത്താൻ എന്നൊക്കെ പേരിലറിയപ്പെടുന്ന ശത്രു. അവൻ ആരെ വിഴുങ്ങുണ്ടു എന്ന് അറിയേണ്ടതിന് ചുറ്റിത്തിരിഞ്ഞിങ്ങനെ സഞ്ചരിക്കുകയാണ്. പിന്നെ നാം വായിച്ചു, നമുക്കൊരു എഫേഷ്യ ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിൽ നാം വായിച്ചു, നമുക്കൊരു പോരാട്ടമുണ്ട്. There is a struggle everyone has to face. അത് ജഡരക്തങ്ങളോട് അല്ല. ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു മനുഷ്യനോടുമല്ല. ജഡവും രക്തവും, ജഡരക്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പോരാട്ടമുള്ളത് ഒരു മനുഷ്യ വ്യക്തിയോടും അല്ല. പിന്നെ ആരോടാണ് നമുക്ക് പോരാട്ടമുള്ളത്? ആദ്യത്തെ വചനത്തിൽ നാം കേട്ടു, നമുക്ക് പ്രതിയോഗിയായ പിശാചിന് നമ്മുടെ ഒരു ശത്രുവാണ്. നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും. എഫേഷ്യ ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിന്റെ ആ വചനത്തിലേക്ക് മടങ്ങി വരാം. 12-ാം വചനം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും മാത്രമേ. ഈ ബാറ്റിലിൽ നിന്ന്, ഈ യുദ്ധത്തിൽ നിന്ന് ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും മാറി നിൽക്കാൻ കഴിയത്തില്ല. ഒരുപക്ഷെ ഇന്ത്യൻ മിലിറ്ററിയില് നമുക്ക് മിലിറ്ററി സർവീസ് ഇന്ത്യ രാജ്യത്ത് കമ്പൽസറി അല്ല, ചില രാജ്യങ്ങളിലൊക്കെ കമ്പൽസറിയാണ്. എന്നാൽ ഇന്ത്യ രാജ്യത്തിൽ ധാരാളം ജനങ്ങൾ ഉള്ളതുകൊണ്ട് അത് കമ്പൽസറി അല്ല, അത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമാണ് മിലിറ്ററിയിലെ യുനോ ഫ്രണ്ട് ലൈനിൽ മുൻനിരയിൽ പോയി യുദ്ധം ചെയ്യുവാൻ ഉള്ള വിളിയുള്ളത്. എന്നാൽ ദൈവരാജ്യത്തിലായിരിക്കുന്ന എല്ലാവർക്കും യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് വീണ്ടും ജനിച്ച് ദൈവരാജ്യത്തിലായിരിക്കുന്ന എല്ലാവർക്കും ഒരു യുദ്ധമുണ്ട്, ഒരു പോരാട്ടമുണ്ടെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. അത് ജഡരക്തങ്ങളോടല്ല, അത് മനുഷ്യരോടെ അല്ലേ അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഒരു ആത്മീയ യുദ്ധമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പല യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ യുദ്ധങ്ങളെക്കുറിച്ച് എന്നും വാർത്തകൾ കേൾക്കും, കേൾക്കാത്ത ദിവസങ്ങളില്ല. യുദ്ധം തുടങ്ങിയത് ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യന്റെ സൃഷ്ടി നടന്നതിനു ശേഷം പിശാചിനാൽ പ്രേരിതരമായി പാപം കടന്നു വന്നപ്പോൾ തുടങ്ങിയ ഒരു ശത്രുത്വമാണ് ഈ നാളിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യ ചരിത്രത്തിൽ മനുഷ്യൻ തുടങ്ങിയ മുതൽ ഉള്ള ഒരു ശത്രുത്വം, അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വചനം, ജനസിസ് ചാപ്റ്റർ 3 വേഴ്സ് 15.
ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും.
ഇത് പാപം ചെയ്ത മനുഷ്യനോട്, അതിനവനെ പ്രേരിപ്പിച്ച പിശാചിനോട് ദൈവമായ കർത്താവ് പറഞ്ഞ കാര്യമാണ്. ഞാൻ ദൈവം നിനക്കും പിശാചിനോട് പറഞ്ഞതാണ്, സ്ത്രീക്കും മനുഷ്യന്റെ നിന്റെ സന്തതിക്കും, ദ സീഡ് ഓഫ് ഡെവിൾ ആൻഡ് അവളുടെ സന്തതിക്കും, സ്ത്രീയുടെ സന്തതിക്കും. ഇത് ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. കാൽവരി ക്രൂശിൽ യേശു കർത്താവ് പിശാചിന്റെ തലയെ തകർത്തു എന്ന് നാം വചനത്തിൽ വായിക്കുന്നു. ഈ ഒരു ശത്രുത്വം പിശാചിനും സ്ത്രീയുടെ സന്തതിക്കും മനുഷ്യ കുലവും ആയിട്ടുള്ള ഒരു ശത്രുത്വം, ആ ഏദനിൽ മനുഷ്യൻ പാപം ചെയ്തതിനു ശേഷം തുടങ്ങിയ ഒരു ശത്രുത്വമാണ്. ഈ ശത്രുത്വം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാം ആയിരിക്കുന്ന ഈ സമയത്ത് ഈ ശത്രുത്വം ഉണ്ട്. അതിന്റെയൊക്കെ ഇൻഫ്ലുവൻസ് നമ്മുടെ ജീവിതത്തിലും ഉണ്ട്. എന്നാൽ അന്ന് കൊടുത്ത ആ പ്രോമിസ്, മനുഷ്യൻ പാപം ചെയ്ത അന്ന് ദൈവം പറഞ്ഞ ആ പ്രോമിസ് നിറവേറിയ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ യേശു ദൈവം മനുഷ്യനായി അവതരിച്ച ക്രൂശിൽ മരിച്ചപ്പോൾ ഇത് നിറവേറി, ഈ പ്രോമിസ് നിറവേറി. ആ നിറവേറിയ പ്രോമിസ് ഇന്ന് നമുക്കുണ്ട്. ആ ജയം ഇന്ന് നമുക്ക് കൈപ്പിടിയിൽ ഒതുങ്ങുന്നതാണ്. ഈ ശത്രുത്വം ഉണ്ടായി കഴിഞ്ഞപ്പോൾ മാനവരാശി മുഴുവൻ അതിന്റെ ഫലങ്ങൾ ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പോരാട്ടം ജഡരത്നങ്ങളോടല്ല എന്ന് പറയുമ്പോൾ, അനുദിന ജീവിതത്തിൽ നാം പല പോരാട്ടങ്ങളും നേരിടുന്നവരാണ്. ജഡരക്തങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യമേ ഈ പോരാട്ടം എന്നൊക്കെ പറയുമ്പം നമ്മുടെ എല്ലാം മനസ്സിൽ ഓരോ മുഖങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. പെട്ടെന്നൊരു തെളിഞ്ഞു വരും, ആരും പറയണ്ട, എല്ലാവരുടെ മനസ്സിൽ തെളിഞ്ഞു വരും. ചില ജഡരക്തങ്ങളുടെ മുഖങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു വരും. കഴിഞ്ഞ ദിവസം ഓഫീസില് ബോസ് വളരെ കാര്യമായിട്ട് വളരെ സ്നേഹത്തോടെ നമ്മൾ പറഞ്ഞൊരു കാര്യമായിരിക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ആ വ്യക്തിയല്ല നമ്മുടെ നമുക്ക് പോരാട്ടമുള്ളത്. ഭാര്യയ്ക്ക് ഭർത്താവിനോടല്ല, ഭർത്താവിന് ഭാര്യയോടല്ല, മാതാപിതാക്കൾക്ക് മക്കളോടല്ല, മക്കൾക്ക് മാതാപിതാക്കളോടല്ല, അമ്മയോടല്ല, അമ്മായിയമ്മയോടല്ല, മരുമകളോടല്ല, നാത്തൂനോടല്ല നമുക്ക് പോരാട്ടം ഉള്ളത്. ഇതൊരു സ്പിരിച്വൽ പ്രിൻസിപ്പിളാണ്, അതായത് ആത്മീയ തത്വമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതം ആത്മീയ പ്രിൻസിപ്പിൾ, സ്പിരിച്വൽ, അതായത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടായാൽ മാത്രമേ ഉള്ളൂ ജയമുള്ളൂ. ദൈവത്തിന്റെ ജയം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ യുദ്ധം ചെയ്യുമ്പോഴാണ്. യുദ്ധമുറയിൽ നമുക്ക് ഇഷ്ടമുള്ള ആയുധങ്ങൾ എടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പരാജയമാണ് വരുന്നത്. ഒരു ജവാന്റെ കയ്യിൽ AK-47 കൊടുത്തിരിക്കുമ്പോൾ അവൻ എന്റെ കയ്യിലുള്ള പേനാക്കത്തെ ഉപയോഗിച്ച് യുദ്ധം ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ നമ്മളിലുള്ള ചെറിയ ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്യാൻ പോയാൽ പരാജയമായിരിക്കും പഴം. ദൈവത്തിന്റെ വചനം പറയുന്നു ഈ യുദ്ധം എങ്ങനെയാണ് ജയിക്കേണ്ടത്. 2 കൊരിന്ത്യ ലേഖനത്തിന്റെ 10:3 2 Corinthians 10:3.
ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളത് തന്നെ.
നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, എന്നാൽ ദൈവസന്നിധിയിൽ കോട്ടകളെ ഇടിക്കുവാൻ ശക്തിയുള്ളവയത്രേ. അപ്പോൾ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ, ദ വെപ്പൺസ്, അത് ജഡികങ്ങളായ വെപ്പൺസ് അല്ല, ആയുധങ്ങളെ അല്ല. ജഡികങ്ങളായ ചില ആയുധങ്ങൾ നമ്മൾ ഈ പോരാട്ടത്തിൽ ഉപയോഗിക്കാറുണ്ട്, അതായത് മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ, ജഡരക്തങ്ങളുമായിട്ടുള്ള പോരാട്ടത്തിൽ, അത് വീട്ടിലായാലും ജോലിസ്ഥലത്തായാലും ബിസിനസ് സ്ഥലത്തായാലും സ്കൂളിലായാലും കോളേജിലായാലും മാർക്കറ്റ് സ്ഥലത്തായാലും ഈവൻ സഭയിലായാലും, ഈ ജഡരക്തങ്ങളുമായിട്ടുള്ള ഈ പോരാട്ടത്തിൽ ജഡികമായ ആയുധങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. ആയുധങ്ങളുണ്ട്, പക്ഷെ നമ്മൾ ആയുധങ്ങൾ ഉപയോഗിക്കുന്നില്ല. ദൈവത്തിന്റെ ആയുധം മാത്രമാണ് ഉപയോഗിക്കുന്നത്. കാരണം വിജയം ഉറപ്പുള്ള ഒരു ആയുധം, അത് മാത്രമാണ് നാം ഉപയോഗിക്കേണ്ടത്. ജഡത്തിന്റെ അനേക ആയുധങ്ങളെ കുറിച്ച് ഗലാത്തി ലേഖനത്തിന്റെ 5:18-19 പറയുന്നുണ്ട്. പക, പിണക്കം, അസൂയ, ഈ കാര്യങ്ങളെ, ഒത്തിരി ഒത്തിരി ജഡത്തിന്റെ ആയുധങ്ങളെ കുറിച്ച് ഒത്തിരി നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഒരു ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് ചെയ്തു പോകുന്നതാണ് ജഡത്തിന്റെ ആയുധം. ഒന്നും ചിന്തിക്കാതെ ഒരു മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, മറ്റ് ജഡവുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ഒന്നും ചിന്തിക്കാതെ നമ്മൾ ചെയ്യുന്ന കാര്യം, അതാണ് ജഡത്തിന്റെ ആയുധം. പ്രത്യേകമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, സ്വാഭാവികമായി വന്നു പോകുന്നതാണ്. ഈ ആയുധങ്ങളൊക്കെ അനേകർ നമ്മുടെ മേൽ പ്രയോഗിച്ചിട്ടുണ്ട്, നമ്മളും അനേകരുടെ മേൽ പ്രയോഗിച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് എന്തായിരുന്നു? സമാധാനം ഉണ്ടാക്കുകയായിരുന്നോ? സമാധാനം കളയുകയായിരുന്നോ? സ്നേഹമുണ്ടാക്കുകയായിരുന്നോ? സ്നേഹം മാറിപ്പോവുകയായിരുന്നോ? ബന്ധങ്ങൾ കൂട്ടി യോജിപ്പിക്കപ്പെടുകയാണോ? കൂട്ടി ഉറപ്പിക്കപ്പെടുകയാണോ? അതോ പിരിയുകയാണോ? ജഡത്തിന്റെ ആയുധങ്ങൾ നാം ഉപയോഗിക്കുമ്പോൾ, അതായത് ഒന്നും ചിന്തിക്കാതെ നമ്മൾ ചെയ്യുന്ന കാര്യം, അത് എപ്പോഴും സെപ്പറേഷൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ പിശാചിന്റെ തന്ത്രങ്ങൾ വിജയിക്കുകയാണ്. പിശാചിന്റെ തുടക്കം മുതലുള്ള അവന്റെ തന്ത്രം എന്ന് പറയുന്നത് സെപ്പറേഷൻ, വേർപിരിക്കുക. ആദ്യമേ അവൻ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം വേർപിരിച്ചു, പിന്നെ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെ വേർപിരിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ വലിയ ഒരു തന്ത്രം. അവന്റെ ആയുധങ്ങളെല്ലാം അവൻ പ്രാഥമികമായി ഉപയോഗിക്കുന്നത് അതിനാണ്. എന്നാൽ ദൈവത്തിന്റെ സർവായുധവർഗം നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. ദൈവത്തെയും മനുഷ്യനെയും ഒന്നിപ്പിക്കുകയും മനുഷ്യരെ തമ്മിയും ഒന്നിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ, ദൈവത്തിന്റെ ആലോചന. ദൈവം അതിനായിട്ടാണ് ജാഗരിക്കുന്നത്, ദൈവം അതിനായിട്ടാണ് നമുക്ക് ബലം നൽകുന്നത്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അപ്പോൾ ഈ കാര്യങ്ങളെ ദൈവം എന്ത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നു, ദൈവത്തിന്റെ ആത്മാവിന്റെ ആയുധങ്ങൾ, പ്രതിയോഗിയായ പിശാചിന്റെ തന്ത്രങ്ങൾ, ഇത് രണ്ടും ഉള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഏത് തിരഞ്ഞെടുക്കും നാം? ജഡത്തിന്റെ ആയുധങ്ങൾ നാം തിരഞ്ഞെടുക്കുമോ, അതോ ആത്മാവിന്റെ ആയുധങ്ങൾ, സർവായുധവർഗം നാം തിരഞ്ഞെടുക്കുമോ? ഒരു വചനം കൂടെ ചിന്തിച്ചിട്ട് ചിരിക്കാൻ ആഗ്രഹിക്കുന്നു. വെളിപാട് പുസ്തകം അതിന്റെ 12:10. Revelations 12:12.
അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല.
ദൈവവചനത്തില് വളരെ വലിയൊരു പ്രോമിസ് എഴുതിയിട്ടുണ്ട്. ഈ പ്രതിയോഗി എല്ലാ കാലവും നമ്മളെ പ്രതിയോഗിയായിട്ട് ഇരിക്കത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, 10 ക്രിസ്തുവിന്റെ ആധിപത്യം തുടങ്ങിയിരിക്കുന്നു, നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിട്ടു കളഞ്ഞല്ലോ. ദ അക്യൂസർ, പിശാചിന്റെ വേറൊരു നേച്ചറാണ് കുറ്റപ്പെടുത്തുക. സഹോദരന്മാരെ രാപ്പകൽ, രാവും പകലുമില്ലാതെ ദൈവസന്നിധിയിൽ ചെന്ന് കുറ്റപ്പെടുത്തുക. ഇതിനധിക ഉദാഹരണങ്ങൾ യോബിന്റെയും ജീവിതത്തിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവവചനത്തിൽ അനേക ഉദാഹരണങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ പിശാച് രാപ്പകൽ സഹോദരന്മാരെ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്നയാളാണ്. ഇവനെ പൂർണമായി കർത്താവിന്റെ ന്യായവിധിക്ക് ശേഷം നശിപ്പിച്ചു കളയും, നരകത്തിലേക്ക് കളയും. ക്രിസ്തുവിന്റെ ആധിപത്യം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പിശാചിന്റെ ഈ തന്ത്രങ്ങൾക്കൊന്നും നമ്മുടെ ജീവിതത്തിൽ ജയിക്കുവാൻ കഴിയത്തില്ല. ക്രിസ്തുവിന്റെ ആധിപത്യം, ദ റൂൾ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ആധിപത്യം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ. അവരെങ്ങനെയാണ് ജയിച്ചതെന്ന് എഴുതിയിരിക്കുന്നത് അതിന്റെ 11 കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി. കർത്താവ് പിശാച് ചെയ്യുന്ന ഒരു കാര്യം, മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ഇടർച്ച വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച വന്നു കഴിഞ്ഞാൽ ഉടനെ പിശാച് കുറ്റം ചുമത്താൻ തുടങ്ങും. ഇവൻ ഇത്ര നാളായിട്ടും ശരിയായില്ല. എത്ര നാളായിട്ട് ദൈവസഭയെ വരുന്നതാ, ഇത്രയും വചനം കേട്ടിട്ടും ഇനിയും ശരിയായിട്ടില്ലല്ലോ എന്ന് പിശാച് അപവാദം പറയുമ്പോൾ, ചിലപ്പോൾ നമ്മുടെ ചിന്തയിൽ തന്നെ നമ്മുടെ മനസ്സിൽ തന്നെ ചോന്നുന്ന ഒരു ചിന്തയായിരിക്കാം, അതിനെ പിശാചിന്റെ തീയമ്പുകൾ പിശാച് നമ്മുടെ മേൽ തുടർന്നു വിടും. ഇതുപോലെയുള്ള ചിന്തകൾ, നീ ഇതുവരെ ശരിയായിട്ടില്ലല്ലോ. അല്ലെങ്കിൽ വേറൊരു വ്യക്തിയിലൂടെ ആയിരിക്കാം ഈ തീയമ്പുകൾ നമ്മുടെ നേരെ വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി. ദൈവത്തിന്റെ വചനം പറയുന്നു, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, ഈ ജഡരക്തങ്ങളുമായിട്ടുള്ള പോരാട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ദൈവസന്നിധിയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഏറ്റുപറയുന്നുവെങ്കിൽ, റിപ്പീറ്റ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റുപറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫസ് ചെയ്യുക. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഓർമ്മിപ്പിച്ചു തരുന്ന കാര്യങ്ങളെ വീണ്ടും നമ്മുടെ വാഗോണ്ട് ദൈവത്തോട് പറയുന്നതിനാണ് ഏറ്റുപറയുക എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നത് കൊണ്ട് അവൻ നമ്മളെ ഓർമ്മിപ്പിച്ചു തരും, എന്തോ പ്രശ്നമുണ്ട്, ഏറ്റുപറയുക. ദൈവം കുഞ്ഞാടിന്റെ രക്തം, ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവനെ എതിർക്കുവാൻ, അവനോട് എതിർത്ത് നിൽക്കുവാൻ ദൈവം തന്നിരിക്കുന്ന വഴിയാണത്. കൺഫസ് ഇറ്റ്. പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചിരുന്ന കാര്യങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. ദൈവം ക്ഷമിച്ചു എന്ന് നാം വിശ്വസിക്കുക. രണ്ടാമതായി, തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായി. ദ വേർഡ് ഓഫ് ദ ടെസ്റ്റിമണി. ഞാൻ ഇത് ചിന്തിക്കുന്നത്, നമ്മുടെ ജീവിതം തന്നെ ആയിരിക്കണം പിശാചിന്റെ തന്ത്രങ്ങളെ പൊളിച്ചു എന്ന് വെളിപ്പെടുത്തേണ്ടത്. നമ്മുടെ ലൈഫ് ആയിരിക്കണം. ജസ്റ്റ് നമ്മുടെ വാക്കുകൾ മാത്രമല്ല, ദ വേർഡ് ഓഫ് ദ ടെസ്റ്റിമണി, സാക്ഷ്യമുള്ള ഒരു ജീവിതം എപ്പോഴും അപവാദിയെ തോൽപ്പിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം ഈ ലോകത്തില് പല പല അപവാദങ്ങൾ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓവർ ടൈം, സമയം കഴിയുമ്പോൾ പല അപവാദങ്ങളും തെറ്റാണെന്ന് വെളിപ്പെട്ടു തരും. അവർ ന്യായീകരിക്കാൻ പോകേണ്ട ആവശ്യമില്ല. സാക്ഷ്യമുള്ള ഒരു ജീവിതം, വേർഡ് ഓഫ് ടെസ്റ്റിമണി, ദൈവവചനപ്രകാരം സാക്ഷ്യമുള്ള ഒരു ജീവിതം നമുക്കുണ്ടെങ്കിൽ ഈ അപവാദിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. മൂന്നാമതായി, ജീവപര്യന്തം തങ്ങളെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. നമ്മുടെ സെൽഫിഷ് ഇൻട്രസ്റ്റുകളാണ്, നമ്മുടെ സ്വാർത്ഥതയാണ് നമ്മെ ഭരിക്കുന്നതെങ്കിൽ എപ്പോഴും പിശാചിന് നമ്മുടെ ജീവിതത്തിൽ ഒരു ഇടം നാം കൊടുക്കുകയാണ്. എന്നാൽ ഈ സ്വാർത്ഥതയെ നാം ക്രൂശീകരിക്കുന്നുവെങ്കിൽ പിശാച് പരാജയപ്പെട്ടവനായി തീരും. അവന് മുതലെടുക്കുവാൻ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്വാർത്ഥതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ എപ്പോഴും പിശാചിന്റെ നമ്മുടെ മേൽ ആധിപത്യം ചെലുത്താനുള്ള വഴി തുറന്നു കൊടുക്കുകയാണ്. എന്നാൽ നമ്മുടെ സ്വാർത്ഥതയെ ക്രൂശിൽ നാം തറയ്ക്കുമ്പോൾ പിശാചിന് അവിടെ ഒന്നും, കാരണം ക്രൂശ് പിശാചിന് ഇടമില്ലാത്ത ഒരു സ്ഥലമാണ്, പിശാച് തോറ്റ ഒരു സ്ഥലമാണ്. അപ്പോൾ പിശാചിനെ ജയിക്കുവാൻ, അവന്റെ തന്ത്രങ്ങളെ ജയിക്കുവാൻ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിന്റെ രക്തത്താൽ ഉള്ള കഴുകൽ പ്രാപിച്ച് നിർമ്മല മനസ്സാക്ഷിയോടെ ആയിരിക്കുക, സാക്ഷ്യമുള്ള വചനപ്രകാരം, ദൈവവചനപ്രകാരം സാക്ഷ്യമുള്ള ഒരു ജീവിതമായിരിക്കട്ടെ പിശാചിനെതിരെയുള്ള നമ്മുടെ ടെസ്റ്റിമണി. മൂന്നാമതായി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിക്കാതെ കർത്താവിനായി ജീവിക്കുന്നുവെങ്കിൽ, സ്വാർത്ഥതയെ നാം ക്രൂശിൽ തറയ്ക്കുന്നുവെങ്കിൽ പിശാചിന് നമ്മുടെ മേൽ ഇടം കാണത്തില്ല. അങ്ങനെ ജയിച്ചവരായി ആയിട്ടാണ് നിത്യതയിലേക്ക് കടന്നു പോകാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ജയാളികളുടെ ഒരു കൂട്ടമായി നിത്യതയിൽ കടന്നു ചെല്ലുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിലേക്കായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ യുദ്ധക്കളത്തിലേക്ക് വരുന്നതിന് മുമ്പ് ദൈവം നമ്മുടെ ചിന്താകുലങ്ങളെ എടുത്തു മാറ്റി എന്ന് പൂർണ്ണമായി, അല്ലെങ്കിൽ ചിന്താകുലത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരുവന് യുദ്ധത്തകളത്തിലേക്ക് പോകാനേ പറ്റത്തില്ല. ബലമില്ലാത്ത ഒരുവന്, കർത്താവിൽ ബലം ലഭിക്കാത്ത ഒരുവന് ഈ യുദ്ധക്കളത്തിലേക്ക് പോകുവാൻ പറ്റത്തില്ല. കാരണം ഏത് സോൾജിയറും സിക്ക് ആയി കഴിഞ്ഞാൽ അവനെ ഫ്രണ്ട് ലൈനിൽ നിന്ന് മാറ്റിയേ പറ്റൂ, അല്ലെ? രോഗിയായ ഒരു സോൾജിയറെ ഒരിക്കലും ഫ്രണ്ട് ലൈനില് യുദ്ധത്തിന് വിടത്തില്ല. അപ്പോൾ ബലമുള്ളവരായി നിൽക്കുകയാണെങ്കിൽ മാത്രമേ യുദ്ധം ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കർത്താവാണ് ചെയ്യുന്നത്. ഇവൻച്വലി ഇൻ സമ്മറി എല്ലാം കർത്താവാണ്, എല്ലാം കർത്താവാണ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. അദ്ദേഹം നമ്മെ സഹായിക്കട്ടെ. പരസ്പരം ഉത്സാഹിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ആത്മീയ പോരാട്ടങ്ങളെന്നും അത് ജഡരക്തങ്ങളോടല്ല എന്നും ആയുധങ്ങൾ ജടികങ്ങളല്ല എന്നാൽ ദൈവസന്നിധിയിലുള്ള ആയുധങ്ങളാണ് നാം ഉപയോഗിക്കേണ്ടതെന്നും അതെന്താണെന്നും നമ്മൾ ചുരുക്കമായി കേട്ടു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ കാര്യങ്ങൾ കേൾക്കുക മാത്രമല്ല, യുദ്ധ ഉപകരണങ്ങൾ ആയുധങ്ങൾ വീട്ടിൽ പൂട്ടി വെച്ചു കഴിഞ്ഞാൽ യുദ്ധം ജയിക്കത്തില്ല. എന്നാൽ ഇതിനെ പിശാചിനെതിരെ ഈ ആയുധങ്ങൾ നാം ഉപയോഗിക്കണം. പിശാച് ഒന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ആയുധങ്ങൾക്ക് തേയ്മാനം സംഭവിക്കുമ്പോൾ നമ്മുടെ ആയുധങ്ങൾക്ക് ഇപ്പോഴും തേയ്മാനം സംഭവിക്കാത്ത അവസ്ഥയിലാണോ എന്ന് നാം ചിന്തിക്കണം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.